പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, പ്രിയരെ, മുള്ളികൾക്കിടയിലെ ചെറുനാരകം എന്ന ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക്, സുവിശേഷ പ്രഘോഷണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ സ്വർഗത്തിലെ ദൈവം, നമ്മുടെ സൃഷ്ടാവ്, നമ്മളെ ഒരുക്കിയെടുക്കുകയാണ് ജയം പ്രാപിപ്പാൻ. ദൈവമൊരുക്കിയ ആ അവകാശത്തിലേക്ക് നമ്മൾ കയറുവാൻ നമ്മളെ ഒരുക്കുകയാണ്. ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സന്ദേശമല്ല, സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന ഓരോരുത്തരും ഓരോ ജാതിയുടെയും മതത്തിന്റെയും ഡിനോമിനേഷന്റെയും കൂടുകളുടെ ഉള്ളിലായിരിക്കും. എന്നാൽ ഒരു കൂടിന്റെ ഉള്ളിൽ നിന്നല്ല, പകരം ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പും ഇല്ലാത്ത സൃഷ്ടാവായ ദൈവം നമ്മൾ ഓരോരുത്തർക്കും തരുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ സന്ദേശം നിങ്ങളെ ഒരു ജാതിയിലേക്കും മതത്തിലേക്കും ഗ്രൂപ്പിലേക്കുമല്ല, നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ഇടയാകും. മാത്രമല്ല, ആ ദൈവം ഒരുക്കിയ അവകാശത്തിലേക്ക്, അതാണ് ദൈവരാജ്യ സുവിശേഷം, നിങ്ങളാണ് ഈ ഭൂമിയെ അടുത്തത് നിത്യം 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 മരണമില്ലാത്ത ആ അവസ്ഥയിൽ വാഴേണ്ട വ്യക്തി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ശുശ്രൂഷയുടെ മുമ്പിൽ കടന്നു വരാൻ ദൈവം അനുവദിച്ചത്, ഇത് കേൾക്കുവാൻ ദൈവം അനുവദിച്ചത്. നിങ്ങൾ ചിന്തിക്കും, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ വ്യക്തിയെ കാണുന്നത്. അല്ല, ശ്രദ്ധിച്ചേ, ലോകാരംഭം മുതൽ തന്നെ സ്വർഗത്തിലെ ദൈവം ഇതിനായി നിങ്ങളെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് അത്ര ഈ ശുശ്രൂഷയുടെ മുൻപിലേക്ക് നിങ്ങൾ എത്തുവാൻ, നിങ്ങൾ എത്തിയതല്ല, ദൈവം നിങ്ങളെ എത്തിച്ചതാണ്. ഇത് കേൾക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നു. ശ്രദ്ധയോടെ ആയിരിക്കുക. മരണമുള്ള നിങ്ങൾ മരണമില്ലാത്തവരായി, മനുഷ്യനായ നിങ്ങൾ ദൈവപുത്രനായി, സൃഷ്ടാവ് ഒരുക്കിയ ആ ഭാവിയിലേക്ക്, സൃഷ്ടാവിന്റെ ദൈവത്തിന്റെ മകനായി, നിത്യം ഭൂമിയെ വാഴുന്നവനായി മാറുവാൻ അല്ല, മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനാണ് ഈ സന്ദേശം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. പ്രിയരെ, അനേക എപ്പിസോഡുകളുടെ അനേക സന്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതിന് സംസാരിച്ചു കഴിഞ്ഞു. ആ സന്ദേശങ്ങൾ കേട്ട് നിങ്ങൾ വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എന്നാൽ അതിന്റെ തുടർച്ചയായി നമ്മൾ ഈ സന്ദേശത്തിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. മത്തായിയുടെ സുവിശേഷം 24:14 വാക്യപ്രകാരമുള്ള രാജത്വ സുവിശേഷമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്, കഴിഞ്ഞ ചില എപ്പിസോഡുകളായി നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് രണ്ട് ഹെബ്രായ വാക്കുകളെ കുറിച്ചായിരുന്നു. എഹാദ് എന്ന വാക്കിനെ കുറിച്ചാണ് നാം മനസ്സിലായത്. മൂത്ത് ആൻഡ് എഹാദ്. മൂത്ത് എന്ന് പറയുന്നത് മരണം, ഡിവിഷൻ. എഹാദ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റാണ്, യൂണിറ്റി, അല്ലെങ്കിൽ ബി യുണൈറ്റഡ്. കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് നാം എഹാദ് എന്ന വാക്കിനെ കുറിച്ച് മനസ്സിലാക്കി, ദൈവത്തെക്കുറിച്ചും യുണൈറ്റഡ് വൺ എന്ന അർത്ഥത്തിൽ നാം മനസ്സിലാക്കിയുണ്ടായി. എന്നാൽ അതവിടെ നിൽക്കട്ടെ. ഇനി ഇന്ന് നമുക്ക് മൂത്തിനെ കുറിച്ച് പഠിക്കാം. ഇത് ഹെബ്രായ വാക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട ആ വചനം നമ്മൊന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത് നമ്മൾ ജനറലായിട്ടൊന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 10:10 നമ്മൾ മനസ്സിലാക്കിയ വാക്കുകളാണിത്. പുതിയ നിയമം ഗ്രീക്കിലാണ് എഴുതിയത്. എന്നാൽ നമ്മുടെ ഹെബ്രായ ബൈബിൾ, ഹെബ്രായ ഭാഷയിൽ നിന്നാണ് ഈ ഭാഗം പഠിക്കുന്നത്. ഹെബ്രായ ബൈബിളിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാക്ക് മൂത്ത് എന്ന വാക്കിനെ കുറിച്ച്, ഡിവിഷൻ അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ കിൽ എന്ന ആ അർത്ഥത്തിലുള്ള വാക്കിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. ആ വാക്യം നമുക്ക് മലയാളത്തിൽ വായിച്ചിട്ട് മുന്നോട്ട് കടന്നു പോകാം.
മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്.
അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കള്ളൻ എന്ന് വെച്ചാൽ പിശാചു വരുന്നത് മോഷ്ടിക്കുക, അറുക്കുക, അതാണ് കില്ലെന്ന് പറയുന്നത്. അറുത്താൽ മരണം വെച്ചാൽ ഡിവിഷനാണ്, ഒരു സപ്പറേഷനാണ്. അറുക്കുക, അതിനുശേഷം അറുത്ത് കഴിഞ്ഞാൽ പിന്നെ മുടിക്കാൻ പറ്റും. ആ ഓർഡർ അതാണ്. എന്നാൽ ദൈവം വന്നതിൻ്റെ ഉദ്ദേശം, മനുഷ്യശരീരം ധരിച്ച് ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം, അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇതിനെ റിവേർട്ട് ചെയ്യാനാണ്, ഇതിനെ മറുമരുന്നായിട്ടാണ്, നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി തരുവാനുമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യം മോഷ്ടിച്ചത് നമുക്ക് തിരികെ തരും, അതിനുശേഷം നമ്മളെ കൊന്നില്ലേ, അറുത്തില്ലേ, അവിടെ നമുക്ക് ജീവൻ തരും. അതിനുശേഷം നമ്മൾ നശിപ്പിച്ചില്ലേ, നശിപ്പിച്ച മണ്ഡലത്തിൽ നമ്മളെ അനുഗ്രഹിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തരാനാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു എന്ന് വിളിക്കുന്ന നമ്മുടെ രക്ഷകനും നാഥനും നമുക്ക് മുൻപേ ഓടി ജയം പ്രാപിച്ച നമുക്ക് മാതൃകയായ കർത്താവ് യേശു. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, നാം മുമ്പ് മനസ്സിലാക്കിയ ആ ഒരു തലം മനുഷ്യന്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ എംപവർ ചെയ്യാൻ വേണ്ടിയാണ്. എന്തിനാണ് എംപവർ ചെയ്യുന്നത്? എംപവർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ആറാം നില കെട്ടാൻ തക്ക വേണം, അഞ്ചാം നില കെട്ടുകയാണ് എംപവറിങ്. ഇതൊക്കെ നിങ്ങൾ മുമ്പേ പോയി മനസ്സിലാക്കുക, എല്ലാം കൂടി പറഞ്ഞാൽ നമുക്ക് ഇതിനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഈ എംപവർ ഈ അഞ്ചാം നില കെട്ടുകയാണ്. ആറാം നില എന്ന് പറയുന്നത് സബ്ഡ്യൂ ആണ്, കീഴടക്കുക. അങ്ങനെയെങ്കിൽ ഏഴാം നില ഡൊമീനിയനിലേക്ക്, വാഴ്ചയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ ഇന്നർ എഞ്ചിനീയറിംഗ് ആണ് നാം മനസ്സിലാക്കുന്നത്, അദൃശ്യ മണ്ഡലമാണ് നാം മനസ്സിലാക്കുന്നത്, മനുഷ്യന്റെ ഉൾത്തളങ്ങൾ, അപ്പോൾ തന്നെ മനുഷ്യൻ ജീവിക്കുന്ന അദൃശ്യമായ ലോകത്തെക്കുറിച്ചൊക്കെയാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നാം എംപവർ ചെയ്യുകയാണ് എങ്കിലേ നമുക്ക് ആറാം നില, ആ സബ്ഡ്യൂ അല്ലെങ്കിൽ അടക്കുക, കീഴടക്കുക, ജയിക്കുക. കർത്താവ് പറയുന്നില്ലേ ജയിക്കുന്നതിന് അവകാശമാകും, ആ ജയമാണ് ആറാം നില. അതിലേക്ക് നാം എത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ വാക്കുകൾ പറയുമ്പോൾ എത്തുന്നത്? ഇതാണ് കർത്താവ് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ, യോഹന്നാൻ 8:32, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ദൈവം ഹൃദയത്തിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന അറിവ് നമ്മൾ അറിഞ്ഞാൽ മതി. ഇന്ന് നമ്മളത് അറിയുന്നില്ല, നമ്മൾ അറിയാതെ നമ്മൾ തെറ്റിക്കിടക്കുകയാണ്. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നിങ്ങളെ എംപവർ ചെയ്യും, നിങ്ങളെ സ്വതന്ത്രമാക്കും, നിങ്ങളെ എംപവർ ചെയ്യും. അപ്പോൾ ശ്രദ്ധയോടുകൂടി നാം ആയിരിക്കുക. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയ മനുഷ്യൻ്റെ ഇന്നർ സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് നാം മനസ്സിലാക്കിയ കാര്യം, മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ആസ് ആൻ ഇമ്പോർട്ടർ. എന്ത് ഇമ്പോർട്ട് ചെയ്യുന്ന? സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം, ചിന്തകൾ അതേ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇതിനാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അങ്ങനെ ദൈവത്തിന് ആ ഇഷ്ടം കൊണ്ടും ഭൂമിയെ വാഴാം. ഇതാണ് 1:26. നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. എന്തിനു വേണ്ടി? ആരാധിക്കാൻ വേണ്ടിയല്ല, എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. അവിടെ പറയാണ്, ബൈബിൾ പറയുകയാണ്, അവർ ഭൂമിയെ വാഴട്ടെ, ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴുക. എന്നിട്ടാണ് കർത്താവിന്റെ വചനം, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടേണമേ, എങ്ങനെയാണത്? അങ്ങയുടെ രാജ്യം വരണമേ, എവിടെ? ഭൂമിയിൽ. അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലും നിറവേറണം. ആരിലൂടെ? ഞങ്ങളിലൂടെ. അതിനുവേണ്ടി എന്ത് വേണം? അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിൽ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്വർഗരാജ്യം ആ മനുഷ്യനിലൂടെ ഭൂമിയിൽ വരുന്നത്. ആ മനുഷ്യനാണ് ക്വാളിഫൈ ചെയ്യപ്പെടുന്നത് അടുത്ത യുഗത്തിലേക്ക്. ആ ക്വാളിഫൈ ചെയ്യപ്പെടുന്നത് ആ മനുഷ്യനാണ്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ ഇന്നർ സ്ട്രക്ചർ ഒന്നും മനുഷ്യന് അറിയില്ല. മനുഷ്യൻ ഇന്ന് അവനെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് പോലും അറിയത്തില്ല. അവനാകെ അജ്ഞതയിലായിപ്പോയി, കുടുങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമൂഹത്തിന് വെളിച്ചം കൊടുക്കുവാനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം. കർത്താവ് വന്നപ്പോൾ പറഞ്ഞു, കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ഇതാ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാൻ 1 നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ ലോകത്തിലുള്ളപ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു, പക്ഷേ ഇതാ ഞാൻ പോവും, നിങ്ങളാണ് ഇവിടുത്തെ വെളിച്ചം. അപ്പോൾ നമ്മൾ വേണം ഇന്ന് ജനത്തിന് ഈ വെളിച്ചം കൊടുക്കാൻ. അവരെന്തിനാണ് സൃഷ്ടിച്ചത്? അവരെന്താണ് ചെയ്യേണ്ടത്? എങ്ങനെ ആ യഥാസ്ഥാനത്തിലേക്ക്, ആ റീസ്റ്റോറേഷൻ അവരുടെ ജീവിതത്തിൽ നടക്കപ്പെടും ഒന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതാണ് ഈ ശുശ്രൂഷയിലൂടെ നടക്കപ്പെടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധത്തിൽ നമ്മൾ കാണാത്ത മനുഷ്യനെ ദൈവം നമുക്ക് കാണിച്ചു തന്നു. അതിനായൊരു എക്സാമ്പിൾ ഉപമകളിലൂടെയാണ് കർത്താവ് കാണിച്ചു തന്നത്. അതിന് എക്സാമ്പിൾ എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലം, നമുക്ക് കാണിച്ചു തന്നു എറണാകുളം ജില്ലയിൽ നിന്ന്, അതായത് ഒരു വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് പോകാൻ തക്ക വേണം ഒരു പാലമുണ്ട് എന്നും, ഗോശ്രീ എന്നാണ് ആ പാലം എന്നും, ഈ അടുത്താണ് ആ പാലം വന്നതെന്നും, എന്നാൽ ആ ഗോശ്രീ പാലം 3 പീസുകളായി ഡിവൈഡ് ചെയ്ത് കിടക്കുന്നുവെന്ന് ഒക്കെ നാം കേട്ടു. അപ്പോ മനുഷ്യന്റെ അദൃശ്യ മണ്ഡലം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ആ ഭാഗം കഴിഞ്ഞു പോയത് 3 ഭാഗം. ഒന്ന് എറണാകുളത്ത് നിന്ന് നേരെ ബോൾഗാട്ടിയിലേക്ക് ഒരു പാലം, പിന്നെ ബോൾഗാട്ടിയിൽ നിന്ന് വല്ലാർപാടത്തേക്ക് ഒരു പാലം, പിന്നെ വല്ലാർപാടത്ത് നിന്ന് വൈപ്പിലേക്ക് ഒരു പാലം. ഈ 3 പാലവും ഒറ്റ പേരുള്ള ഗോശ്രീ എന്ന് പറയുന്നത്. നമ്മൾ യുണൈറ്റഡ് 1 ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇതേപോലെ മനുഷ്യന് ആത്മാവ്, ദേഹി, ദേഹം, ഈ 3 ഭാഗങ്ങൾ മനുഷ്യനുണ്ട് എന്നും, ഇവിടെ എറണാകുളത്തിന്റെ അനുഗ്രഹം ഇതാ വൈപ്പിലെത്തുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിലെത്താൻ മനുഷ്യന്റെ ആത്മാവിൽ അവനത് സ്വീകരിക്കുന്നുവെന്നും, ആത്മാവ് ദൈവപുത്രനാണ് എന്നും, തുടർന്ന് ദൈവപുത്രൻ സ്വീകരിച്ചത് മനുഷ്യനിലേക്ക് കൊടുക്കുന്നുവെന്നും, മനുഷ്യൻ ദേഹിയാണ് എന്നും, തുടർന്ന് ദൈവം മനുഷ്യന് കൊടുത്ത ശരീരം 3-ാമത്തെ പാലം എന്നതുപോലെ അതിലൂടെ ഇതാ ഭൂമിയിലേക്ക് ഇറക്കുന്നു എന്ന് മനസ്സിലാക്കി. എന്നാൽ ആദത്തിന് മരണം സംഭവിച്ചതോടുകൂടെ ആ ട്രാൻസ്പോർട്ടേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയായി. ഉൽപ്പത്തി 2:17 ദൈവം മനുഷ്യനോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന് വിഷത്തിന്റെ ഫലം കഴിക്കരുത്, കഴിച്ചാൽ നീ മരിക്കും എന്ന് മനുഷ്യനോട് പറഞ്ഞു. ഇതാ ആ മനുഷ്യൻ അത് കഴിച്ചപ്പോ അവന്റെ ജീവിതത്തിൽ മരണം ആരംഭിച്ചു. 1-ാമത്തെ പാലം, അതായത് എറണാകുളത്ത് നിന്ന് ബോൾഗാട്ടിയിലേക്കുള്ള 1-ാമത്തെ പാലം തകർന്നു പോയതുപോലെ, ഇതാ മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് ദൈവം വസിക്കേണ്ട ആത്മാവിൽ നിന്ന് ദൈവം വിട്ടുമാറി, പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് വിട്ടുമാറി, ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് വിട്ടുമാറി. അതോടുകൂടെ ആ 1-ാമത്തെ പാലം ഇടിഞ്ഞു പോയതുപോലെ ആത്മയുദ്ധത്തിൽ ഇതാ മനുഷ്യനെ തന്ത്രപൂർവം പിശാചി ചതിച്ച് അവന്റെ ജീവിതത്തിൽ മരണം ആരംഭിച്ചു. ആ വാക്കിൽ നിന്ന് മൂത്ത് ഡിവിഷൻ അവിടെ ആരംഭിച്ചു. നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് ഉൽപ്പത്തി 2:17 വായിച്ചാൽ.
എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും.
ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ, ആദത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഹവ്വയുടെ ജീവിതത്തിൽ സംഭവിച്ചു, അന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. നമ്മൾ ജനിച്ചിട്ടില്ലെങ്കിലും അന്നേ സംഭവിച്ചു, കാരണം നമ്മളെല്ലാവരും ആദത്തിന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ എന്താണ് ഈ മൂത്ത് മരണം നാം മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ മരണം സംഭവിക്കുമ്പോ എന്തൊക്കെയാണ് ഉൾത്തലങ്ങളിൽ നടക്കുന്നത്? ഈ മരണത്തിൽ നമുക്ക് ധാരാളം ചിന്തകളുണ്ട്. മരണത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്, മരണത്തെ പേടിച്ച് ഇതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പോ ഇതിന്റെ നടുവിൽ മരണത്തെക്കുറിച്ച് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പേടിച്ചിരുന്നിട്ട് എന്താ കാര്യമുള്ളേ? ഏതായാലും മരിക്കില്ലേ? ഞാൻ പലയിടത്തൊക്കെ ചെല്ലുമ്പോൾ പലരും പറയാറുണ്ട്, ഷാജി വേർ വന്നിട്ടുണ്ട്, മരണത്തെക്കുറിച്ച് പറയരുതെന്നൊന്ന് പറയണേ, കാരണം അവർക്ക് പേടിയാ. എന്നാൽ ബൈബിള് അത് യഥാർത്ഥത്തിൽ അവർ ബൈബിള് മനസ്സിലാക്കേണ്ടവരും മനസ്സിലാക്കിയിട്ടില്ല. ബൈബിള് പറയുന്നു, തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അപ്പൊ ഇതൊക്കെ അവരുടെ ബൈബിളിൽ ഇന്ന് ഇല്ല എന്നുള്ള അവരുടെ ചിന്ത അല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ ഒരു യേശുവിന്റെ പുറകെയാണ്. ശ്രദ്ധിച്ചേ, അപ്പോ ദൈവത്തിന് വിലയേറിയത് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്താ വിലയേറിയതല്ലാതെ ആയി മാറുന്നേ? അതിന്റെ അർത്ഥം നിങ്ങളെ ആരോ ചതിച്ചെന്നല്ലേ, കബളിപ്പിച്ചെന്നല്ലേ? ബൈബിൾ എന്ന് പറയുന്നത് നിങ്ങളത് കൊണ്ട് നടക്കുമ്പോ യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തേനിലും തേൻ കട്ടയിലും മാധുര്യമുള്ളതാകണ്ടേ? പക്ഷെ ആകുന്നില്ല എങ്കിൽ അതിലെന്തോ അപകടമുണ്ട്. അത് ചിന്തിച്ച് തീരുമാനിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഒരല്പസമയം നമുക്കിവിടെ ഉള്ളൂ. നമുക്ക് ഒരിക്കലും SSLC തോറ്റാൽ 2-ാമത് എഴുതാം, ഈ ജീവിതം തോറ്റാൽ ഒരിക്കലും 2-ാമത് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഈ ഭൂമിയിൽ ആകപ്പാട് നമുക്കുള്ള പ്രകാശം എന്ന് പറയുന്നത് ഈ വേദപുസ്തകമാണ്, ബൈബിള്. അപ്പോൾ ഈ ബൈബിള് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പോൾ വളരെ ബ്ലസ്സഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഇതാ അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ വായിച്ച 116:15 നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകളാണ് ബൈബിളിലുള്ളത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. വായിച്ചേ,
തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു.
ശ്രദ്ധിച്ചാടെ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ദൈവവചനത്തിൽ ദൈവത്തിന് വിലയേറിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഒരു ഷർട്ട് വിലയേറിയതാണ്, ചുരിദാർ വിലയേറിയതാണ്, സാരി വിലയേറിയതാണ്, കാറ് വിലയേറിയതാണ്, ജോലി, പല പല കാര്യങ്ങൾ, നമ്മുടെ ഫോണ് വിലയേറിയതാണ്. പക്ഷെ ദൈവത്തിന് വിലയേറിയത്, ഈ നമുക്ക് വിലയേറിയെന്ന് പറഞ്ഞതൊക്കെ സമിതിയുടെ ഇപ്പുറത്തു കൊണ്ട് പോകും. ദൈവത്തിന് വിലയേറിയൊന്നും സമിതിയുടെ ഇപ്പുറം പോകില്ല, കാരണം ദൈവം ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റത്തിൽ നാം ജീവിക്കുക. ദൈവത്തിന്റെ വാല്യൂ സിസ്റ്റത്തിൽ ദൈവത്തിന് വിലയേറിയതാണ് തന്റെ ഭക്തന്റെ മരണം. ഇനി മറ്റ് ചില കാര്യങ്ങൾ ദൈവത്തിന് വിലയേറിയതായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഒന്ന് പത്രോസ് 3 പറയുന്നത്, നിങ്ങളുടെ അലങ്കാരം പുറമേ ഉള്ളതാകരുത്. ഇന്ന് പുറമേ നമ്മൾ അലങ്കരിക്കുക, ഭയങ്കര മിടുക്കന്മാരും മിടുക്കികളും അല്ലേ. നിങ്ങളുടെ അലങ്കാരം പുറമേ ഉള്ളതാകരുത്, പകരം അകത്തെ അലങ്കാരമായിരിക്കണം. സൗമ്യതയും സാവധാനതയും ഉള്ള ആ അകത്തെ മനുഷ്യൻ, ഗൂഢമനുഷ്യൻ എന്നാ പറയുന്നത്, ഇൻവിസിബിൾ മാൻ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇൻവിസിബിൾ കാര്യങ്ങളാണ്. അകത്തെ മനുഷ്യൻ, അവൻ ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ആ ഭക്തന്റെ മരണവും ദൈവത്തിന് വിലയേറിയതാണെന്ന് പറയുന്നത്. അപ്പോൾ അകത്തെ മനുഷ്യൻ, ആ ഏത് മനുഷ്യൻ, ദൈവ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള, ദൈവത്തിന്റെ സ്വഭാവമുള്ള മനുഷ്യൻ ദൈവത്തിന് വിലയേറിയതാണ്. ഇനി ദൈവത്തിന് വിലയേറിയത് വേറൊന്നും കൂടി ഉണ്ട്. അതെന്നാണെന്നറിയാമോ? ഈ മനുഷ്യനെ ഉരുവാക്കിയെടുക്കുന്നില്ലേ? ഈ മനുഷ്യനെ ഉരുവാക്കിയെടുക്കുന്ന പത്രോസ് ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളതൊക്കെ തപ്പിയെടുക്കുക കേട്ടോ. ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാ, ഈ മനുഷ്യനെ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, വിശ്വാസത്തിന്റെ പരിശോധന. സ്വർണം തീയിൽ പരിശോധിക്കുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന ദൈവസന്നിധിയിൽ വിലയേറിയതാ. അപ്പൊ ദൈവത്തിന് വിലയേറിയ കാര്യങ്ങൾ കണ്ടോ? വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്, അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അകത്തെ മനുഷ്യൻ ദൈവത്തിന് വിലയേറിയതാണ്, ആ മനുഷ്യന്റെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. അപ്പൊ നമുക്ക്, നമ്മൾ നല്ലൊരു പങ്ക് ഇതിനെ ഭയപ്പെടുന്ന കാര്യം എന്താ, ഈ പ്രോസസ്സിലൊന്നും നമ്മൾ പോകുന്നില്ല. ഈ പ്രോസസ്സിലൊന്നും പോകാതെ നമ്മൾ അല്ലാത്തൊരു ഭക്തി തലം ഇന്ന് ലോകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട്, ഈ ബൈബിളിൽ അല്ലാത്തൊരു ഭക്തി തലം. അതിലോടുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ ഭയം. എന്നാൽ ബൈബിളിലെ ഭക്തി തലമാണെങ്കിൽ ഏത് വിധേനയും ഇതാ ഈ ലോകത്തിലെ ജീവിതത്തിൽ ദൈവേഷ്ടം പൂർത്തിയാക്കി അതിവേഗം ആ സ്നേഹനിധിയായ പിതാവിന്റെ അടുക്കൽ ഓടിയെത്താനുള്ള ഒരു ആഗ്രഹമായിരിക്കും ഏതൊരു വ്യക്തിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ സഭാപ്രസംഗിയുടെ പുസ്തകം 7 അവിടെ പറയുന്നത്, ഞാൻ ഇവിടെ ആ മരണത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു തരികയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ദൈവം എന്നെ അങ്ങോട്ടേക്കാണ് നയിക്കുന്നത്. വായിച്ചാട്ടെ, എന്റെ 7:1.
നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം.
അപ്പൊ ശ്രദ്ധിച്ച് ഇവിടെ പറയുന്ന ഒരു കാര്യം, നമുക്ക് അറിയാവുന്ന കാര്യം, നല്ല പേരാ, നല്ല പിതാവും മാതാവും ഒക്കെ ആണെങ്കിൽ ഇതാ തങ്ങളുടെ മക്കള്, തങ്ങളുടെ ജീവിതമൊക്കെ പേര് സാക്ഷ്യം നല്ലതാക്കി നിർത്താൻ ശ്രമിക്കും. നല്ല പേർ, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും. അപ്പോ നമ്മുടെ പേര് നമ്മൾ സൂക്ഷിക്കുക. സുഗന്ധ തൈലം വളരെ വിലയേറിയതാണ്, എന്നാൽ അതിനേക്കാളൊക്കെ വിലയേറിയതാണ് നല്ല പേർ. ഇനി അതിനെ കമ്പയർ ചെയ്യുന്ന ഏതുമായിട്ടാണെന്നറിയാമോ? മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. അപ്പൊ ജനന ദിവസം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു കേക്കൊക്കെ മുറിച്ച് ഓർക്കുന്നുണ്ടോ? ആ അപ്പൊ ഭയങ്കര സന്തോഷമാ, ഇതാ എന്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണെന്നും പറഞ്ഞ് കൗണ്ട് ചെയ്യുന്നവരുണ്ട്. കാരണം വരാൻ പോവുക, അപ്പോ അതിനേക്കാൾ നല്ല കൗണ്ടാണ് മരണം വരാൻ പോവാന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യുക എന്നുള്ളത്. ഇവിടെ പറയാണ് ആ മരണ ദിവസമാണ് ജനന ദിവസത്തെക്കാളും ഉത്തമം. ഈ ഭൂമിയിൽ ജീവിച്ച ദ വൈസസ്റ്റ് പേഴ്സൺ നമ്മുടെ ചേട്ടനായ യേശുക്രിസ്തു കഴിഞ്ഞാൽ, അത്ര ഉള്ളു കേട്ടോ, ദൈവപുത്രനായ യേശുക്രിസ്തു കഴിഞ്ഞാൽ ദ വൈസസ്റ്റ് പേഴ്സൺ എവർ ലിവ്ഡ് ഓൺ എർത്ത്, സോളമൻ. അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിക്കുന്ന കാര്യമാണിത്, മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. എഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇതുവരെയും പറഞ്ഞിട്ടുണ്ടോ ഹാപ്പി ഡേ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റും ദൈവത്തിന്റെ മൈൻഡ് സെറ്റും തമ്മിൽ വേറെയാ വ്യത്യാസം. പേടിയ ആ ദൈവത്തിന്റെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ഡിപ്പാർച്ചർ, അതൊരു സെപ്പറേഷനാണ്, ശരീരത്തിൽ നിന്നുള്ള സെപ്പറേഷൻ. നമ്മൾ ഈ ഭൂമിയിൽ പറയുന്ന മരണമാണ്. ഇനി അടുത്തത് പറയാണ്, അതിന്റെ താഴെ പറയാണ്, വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. ശ്രദ്ധിച്ച്, വിരുന്ന് വീടെന്ന് പറയുന്നത് പാർട്ടി നടക്കുന്നവർ, സദ്യ നടക്കുന്നുണ്ട്, ഓടി ചെല്ല് കഴിക്കാം. ഇന്ന് സ്പെഷ്യലാണ് സദ്യ. പക്ഷെ മരണവീടാണെങ്കിലോ? ഓ, അതൊരു മരണവീടാണ്. അവിടെ ഈ താല്പര്യമൊന്നും കാണത്തില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യം, വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ബൈബിളിന്റെ വലിയ ആളുകളൊക്കെയാ, പക്ഷെ ഇതൊക്കെ ആമയം പറയാൻ പറ്റുമോ? ഈ പറയ ഈ കാര്യ സമയത്തൊക്കെ പുറയിലേക്ക് പോകരുത്, ഇതിനൊക്കെ ആമയം പറയണം. ഹല്ലേലൂയ. നമ്മളുടെ യഥാർത്ഥം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുകയല്ലേ വേണ്ടേ? ഇതല്ലേ റോമലേഖനം 12 പറയുന്നത്? നിങ്ങൾ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. എന്നാൽ നിങ്ങൾ എന്ത് തിരിച്ചറിയും? നിങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണതയുള്ള ആ ദൈവഹിതം തിരിച്ചറിയും. അപ്പൊ ഇപ്പൊ മനസ്സിലായോ എന്താ തിരിച്ചറിയാൻ പറ്റാത്തതെന്ന്? ഇവിടെ ഒന്ന് മനസ്സ് പുതുക്കാൻ ഞങ്ങൾക്ക് മനസ്സ് ഇല്ല. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയത്തില്ല. പലരും പറയുന്നു, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല. എങ്ങനെ കേൾക്കാന്? ദൈവത്തിന്റെ വചനം പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയൂ. അപ്പൊ എങ്ങനെ മനസ്സ് പുതുക്കും? ഈ വചനപ്രകാരം നമ്മുടെ മനസ്സും പുതുക്കണം. വചനത്തിനാമയം പറഞ്ഞാൽ അതിൽ ജീവിക്കണം, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, നമ്മുടെ മനസ്സ് അവിടെ ഫോക്കസ് ചെയ്യണം. ഇവിടെ പറയാണ്, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. സകല മനുഷ്യരുടെ അവസാനം കണ്ടോ? അപ്പൊ ഇനിയിപ്പോ നിങ്ങളിത് ചിന്തിച്ചില്ലേലും നിങ്ങളുടെ അവസാനം ഇതായിരിക്കും. അത് ഭയത്തോടെ ആയിരിക്കും കയറുന്നത്. ചിന്തിച്ചില്ലേലും ഇത് അവസാനമാ. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. എന്തിനാ അവിടെ പോകുന്നേ? അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ പോയിരിക്കും, പോകുമ്പോ ജീവിച്ചിരിക്കുന്നവൻ, മറ്റേ കിടക്കുന്ന ആൾ മരിച്ചു കിടക്കുക, ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. എന്ത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും? എനിക്കും ഒരു മരണം വരുന്നുണ്ട് എന്ന് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. അപ്പൊ ഞാൻ ഈ കാഴ്ചയാൽ എന്റെ മുമ്പിൽ കാണുന്ന ഈ ലോകത്തിന്റെ ഭംഗിയും ആ വണ്ടിയുടെ ഭംഗിയും ഈ ബിൽഡിങ്ങിന്റെ ഭംഗിയും ആ ഷർട്ടിന്റെ ഭംഗിയും ഈ ചുരിദാറിന്റെ ഭംഗിയും ഇതാ അതും ഇതും കണ്ട് അതിലാകൃഷ്ടനായി ആകൃഷ്ടയായി ഓടി ഞാൻ അവസാനിക്കാതെ ഇതാ ഞാൻ ഇനി തിരിച്ച് എന്നിവിടെ ആരാണ് വിട്ടത്? ആ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി അത് ഭൂമിയിൽ ചെയ്ത് ഇതാ നല്ല ദാസനെ നല്ല ദാസിയെ എന്നുള്ള ആ ഒരു വിളി കിട്ടുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കത്തോടെ ആയിരിക്കണം. അപ്പോ ആ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് കാണും? ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ നമ്മളും ചിന്തിക്കും, ഇതാ അദ്ദേഹത്തിന് ഒന്നിങ്ങനെ പറയാനുണ്ട്. ചിലപ്പോ പണ്ടത്തെ ശവമഞ്ചങ്ങളിലൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു, ഇന്ന് ഞാൻ നാളെ നീ. ആ മരിച്ചു കിടക്കുന്ന വ്യക്തി പറയുന്നത് ഇന്ന് ഞാനാ മരിച്ചു കിടക്കുന്നത്, നാളെ നീ ആയിരിക്കും. അപ്പൊ ഒരു വമ്പൻ സന്ദേശമാണ് അതിൽ കിട്ടുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ഈ ഒരു സന്ദേശം അവിടെ നിന്ന് കിട്ടും. അപ്പോ അവിടെ പോകുന്നത് വളരെ നല്ലതാണ്. ഹല്ലേലൂയ. ഇതാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം കടന്നു വരാനായിട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതും കൂടെയാണ്. ഇതാ ചില മരണങ്ങളെ കാണുവാൻ, മരിച്ച വ്യക്തിത്വങ്ങളെ കാണുവാനായിട്ട് എന്റെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം നടന്നതെന്ന് പറയുന്നത്, ഗൾഫിലെ റാസൽഗൈമ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇതാ അവിടെ ഒരു ജെറിയാട്രിക് അസൈലം, അതായത് വൃദ്ധന്മാരെയും വൃദ്ധകളെയും കുണ്ടയിടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ ഒരിക്കല് ഒരു മിഷൻ ഫോൾട്ടായപ്പോൾ അവിടെ ഞാൻ കടന്നു ചെന്നപ്പോൾ, അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം പറഞ്ഞു ഇത് സ്ക്രാപ്പാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചോദിച്ചില്ല എന്താ സ്ക്രാപ്പ്. അപ്പം പറഞ്ഞു ഇവരെല്ലാം സ്ക്രാപ്പിനെ കൊണ്ടിട്ടിരിക്കുക, അതായത് വണ്ടിയുടെ സ്ക്രാപ്പല്ല മനുഷ്യൻ സ്ക്രാപ്പ്. ഇവരെ കൊണ്ട് ഇനി ഒരു ഗുണവുമില്ല, അത് കിടന്ന കിടപ്പ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഈ പമ്പ് ചെയ്തിട്ടാണ് ഫോമിലുള്ള ഇഞ്ചക്ഷൻ കലക്കിയെടുത്ത് മിക്സിയിലിട്ട് അടിച്ച് ചോറും കറിയും എല്ലാം അടിച്ചിട്ട് സിറിഞ്ചിലാക്കിയിട്ട് തള്ളി വായിൽ വെച്ചിട്ട് തള്ളി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്ക്രാപ്പായിട്ട് ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ ഇങ്ങനെ കിടക്കണത് കാണാം അവിടെ ചെല്ലും. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിന് അതൊരു വലിയൊരു എഫക്റ്റായി. കാരണം നമുക്കും ഈ അവസ്ഥയിലേക്ക് കടന്നു വരേണ്ട, ഇനി നമ്മുടെ അങ്ങോട്ടേക്കാ യാത്ര അല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മനുഷ്യനെ കുറിച്ചൊന്ന് ചിന്തിക്കുവാനായിട്ടിടയെ, ഇത് എൻ്റെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാ ചെയ്യുവാനായിട്ടിടയായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു വ്യക്തിത്വത്തെ കുറിച്ച് കേൾക്കുവാനായിട്ടിടയെ, ആ വ്യക്തി കരയുകയാണ്. കരഞ്ഞ കാര്യം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് വയ്യാതെ കിടക്കുകയാണ്. ഇതുവരെ ഓടി നടന്ന ഒരു വ്യക്തിയാണ്, വയ്യാതെ കിടക്കുക. ഇത് പലരുടെയും വിഷയമാണ്. വയ്യാതെ കിടക്കുമ്പോ ആ വ്യക്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വേറൊന്നും പറ്റിയില്ല, എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാം, നടന്ന് എന്റെ ആ പ്രായോഗിക കാര്യങ്ങൾ, അതായത് ടോയ്ലറ്റിൽ പോവുക, ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇതിപ്പോ തന്റെ ആ അവസ്ഥ പോലും വീട്ടിലുള്ള മറ്റുള്ളവരാ ചെയ്യുന്നേ. അപ്പൊ ആരിത് ചെയ്യും? ഇതാ വീട്ടിലുള്ള മറ്റുള്ളവർ ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം ചെയ്യും, പിന്നെ അവർ ശപിച്ചോണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് മനുഷ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യൻ ആ ഒരു തലമാണ്. അപ്പോ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പോലും ആഗ്രഹമില്ല ഇങ്ങനെ ഒരു കാര്യം മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നുള്ളത്. പ്രിയ സഹോദരങ്ങളെ, അത് ഒരു പ്രീ ഡെത്താണ്, മരണത്തിൽ. പ്രീ ഡിഗ്രി എന്ന് പറയത്തില്ലേ, ഡിഗ്രിക്ക് മുമ്പുള്ള ഡിഗ്രി, മരണത്തിന് മുമ്പുള്ളൊരു മരണം. യഥാർത്ഥത്തിൽ ആ ഒരു അവസ്ഥയിലേക്കേ മനുഷ്യന് നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ ദൈവത്തെക്കുറിച്ച്. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ചിന്തിക്കുക. അപ്പൊ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുന്നത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ഇനി എന്റെ നാലാം വാക്യം പറയുകയാണ്, വായിച്ചാട്ടെ.
ജ്ഞാനികളുടെ ഹൃദയം വിലാപഭവനത്തിൽ ഇരിക്കുന്നു, മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷ ഭവനത്തിൽ അത്രേ.
ഇവിടെ പറയുന്നൊരു കാര്യം, ജ്ഞാനികളുടെ ഹൃദയം, ഇതാ ഞാനൊരു ജ്ഞാനിയാണോ മൂഢനാണോ ഈ വാക്ക് ചെക്ക് ചെയ്യാം. ജ്ഞാനിയുടെ ഹൃദയം വിലാപഭവനത്തിൽ ഇരിക്കുന്നു. അത് NLT ഇങ്ങനെയാണ് പറയുന്നത്, എ വൈസ് പേഴ്സൺ തിങ്ക് ലോട്ട് എബൌട്ട് ഡെത്ത്. ഒരു ജ്ഞാനിയായ മനുഷ്യൻ ധാരാളമായി മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു, ധാരാളമായി, ജ്ഞാനിയായ മനുഷ്യൻ. പക്ഷെ ബോഷൻ അങ്ങനെയല്ല, അവർ എഴുതിയിരിക്കുകയാണ്, മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷ ഭവനത്തിൽ അത്രേ. അവരും ഭയങ്കര അടിപൊളി അടിപൊളി സിസ്റ്റർ, അടിപൊളി സന്തോഷ ഭവനത്തിലായിരിക്കുന്നത്. He thinks only about good times at the present stage. ഇപ്പോഴുള്ള നന്മകൾ അടിപൊളി. പക്ഷേ അത് മൂടൻ. പക്ഷേ ജ്ഞാനിയെ കുറിച്ച് പറയുന്നു, He thinks a lot about death. ധാരാളമായി മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു. കാരണം ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തിലേക്ക് മാറുകയാണ് മരണത്തിലൂടെ നടക്കുന്നത്. അപ്പൊ എനിക്ക് അതിലൂടെ കടന്നു പോകാനുള്ള വിസയുണ്ടോ, ആ ഇമിഗ്രേഷൻ ഞാൻ ക്രോസ് ചെയ്ത് പോവോ എന്നൊരു വ്യക്തി ചെയ്യുന്നത് പോലെ, യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കടന്നു പോകാൻ, ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള ആ വിസ ഞാൻ ദൈവിഷ്ടം ചെയ്ത് പൂർത്തിയാക്കിയിട്ടാണോ ഇരിക്കുന്നേ? അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കൽ ചെന്ന് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് വിസ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും? ബൈബിള് പറയുന്നതാ, ഇതൊന്നും കേട്ടിട്ട് ഇന്നത്തെ സമൂഹത്തിനോ ക്രിസ്തീയ സമൂഹത്തിനോ ഒന്നും തോന്നണില്ല. എന്ത് ദൈവിഷ്ടം? ആരാധന ആരാധന ആരാധന, വേറൊന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ നാം ആരാധിക്കണം. പക്ഷെ കർത്താവ് പറയുന്നത്, എന്നെ കർത്താവെ കർത്താവെന്ന് പറയുന്നവനല്ല, ഇതെങ്കിലും കേട്ടിട്ട് വിശ്വസിക്കേ വിശ്വസിക്കേ. കർത്താവ് പറയണേ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ മരണം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന്, ഇതാ നമ്മൾ ഇവിടത്തെ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണോ അതോ യാതനയിൽ തീപ്പൊയ്യയിലേക്ക് പ്രവേശിക്കണോ എന്ന് തീരുമാനിക്കുന്ന പോയിന്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ നമ്മൾ വെറും മൂഢന്മാരാകരുത്. ഇതിന് വചനം പറയുന്നത്, മൂഢൻ ഇവിടത്തെ സന്തോഷം അടിച്ചുപൊളിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ജ്ഞാനി അങ്ങനെയല്ല, ജ്ഞാനി ധാരാളമായി ആ ഗേറ്റ് എങ്ങനെ ഞാൻ ജയത്തോടെ ക്രോസ് ചെയ്യും എന്നതിനെ കുറിച്ച് ചിന്തിക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തിയതല്ല, പകരം നമുക്കൊരവസരം, ഞാൻ ജ്ഞാനിയാണോ ബോഷനാണോ എന്ന് അവനവൻ ചിന്തിക്കാനുള്ളൊരു അവസരം ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയതാണ്. അപ്പോൾ അത് ശ്രദ്ധയോടെ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഇത് കേട്ടിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നോടല്ലേ ഇത് പറഞ്ഞത് എന്ന ഭാവത്തിൽ ഇരിക്കുന്നു ആത്മവഞ്ചക. മനസ്സിലായോ? ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, എന്നോടല്ല ഇത് പറഞ്ഞത്, വേറെ ആരോടൊക്കെയാണ് എന്ന ഭാവത്തിലിരിക്കുന്നവർ ആത്മവഞ്ചകരാണ്. അങ്ങനെയല്ല, ദൈവം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോടാ പറഞ്ഞത്, നിങ്ങളോടാ പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കി ഇത് പ്രവർത്തിക്കുക. സ്വർഗരായത്തിന്റെ സുവിശേഷം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെ ഇതാ ആ മരണമെന്ന വാതിൽ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലാക്കി മാറ്റിത്തരുവാനായിട്ട്. നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് ദൈവസ്ഥത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞാൻ ആരാണ് ഈ കൂട്ടത്തിൽ? ഞാൻ ബോഷനാണോ? ഞാൻ ജ്ഞാനിയാണോ? മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഭയപ്പെടുകയാണോ? അതോ മരണം എന്റെ ജീവിതത്തിൽ സന്തോഷമാണ്? ഞാൻ ഈ ധാരാളമായി മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ ബോഷൻ ഇപ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു. ഞാൻ ആരാണ്? എന്റെ ജന്മദിവസത്തേക്കാൾ എനിക്ക് നല്ലത് എന്റെ മരണദിവസവും ദൈവത്തിന്റെ വചനം പറയുന്നു. ഞാൻ ഈ ബൈബിളും പിടിച്ചുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ബൈബിള് വിശ്വസിക്കുന്നുണ്ടോ? അതോ മറ്റൊരു ബൈബിളിന്റെ അല്ലെങ്കിൽ മറ്റൊരു യേശുവിന്റെ തലമാണോ എനിക്കുള്ളത്? അവനവൻ തന്നെ അവനവനെ ശോധന ചെയ്യുക. പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾക്കുള്ള ദിവസമാണ്. ബൈബിള് കേൾക്കാനുള്ളതല്ല, കേട്ടിട്ട് മനം തിരിയാനുള്ളതാണ്. ഇതുവരെ വേറെയാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ ആ ചിന്ത മാറ്റിയിട്ട് ബൈബിള് പറയുന്ന പോലെ ചിന്തിക്കുന്നതിന്റെ പേരാണ് മനം തിരിയുക. നമ്മളോട് ദൈവം പറഞ്ഞ ഈ അവസരം തക്കത്തിൽ ഉപയോഗിച്ച് മനം തിരിയോ എന്നൊക്കെ വേണം. ദൈവം കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഏവരുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ഡാഡി, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഐ നീഡ് യുവർ ഹെൽപ്പ്. വിതൗട്ട് യു they could not open their heart, Dad. I need your help. Just like you opened the heart of Lydia, Lord, open the heart of your beloved. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ അത്ഭുത കരങ്ങളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രിയ പിതാവേ, നിങ്ങളുടെ വചനപ്രകാരം ചിന്തിക്കാൻ തക്കവണ്ണമുള്ള സുബോധം അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമേ കർത്താവേ. നിങ്ങളുടെ ആത്മാ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മക്കളോട് ഇടപെടണമേ. യെസ് ഡാഡി, അങ്ങയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നതിനായി നന്ദി. നിങ്ങളുടെ ദൂതന്മാർ പ്രവർത്തിക്കുന്നതിനായി നന്ദി. പല മാനസാന്തരങ്ങളും നടക്കുന്നതിനായി നന്ദി. മാനസാന്തരപ്പെട്ട അങ്ങയുടെ വചനത്തിന്റെ പിറകെ ആകുവാൻ തക്കവണ്ണം അങ്ങയുടെ മക്കൾക്ക് കൊടുത്ത ആഹ്വാനത്തിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നു. സകല മേഖലയിൽ ഇവർ അനുഗ്രഹിതരായി വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദ ലോർഡ്.